ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. വിഷുക്കണി കണ്ടുണർന്നും കൈനീട്ടം നൽകിയും നാടെങ്ങും ആഘോഷത്തിമർപ്പിൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ബിജെപി പ്രകടന പത്രിക സങ്കൽപ്പ് പത്ര പുറത്തിറക്കി. ഏക സിവിൽ കോഡ് നടപ്പാക്കും, വനിതാ സംവരണം പ്രാബല്യത്തിൽ കൊണ്ടുവരും തുടങ്ങി ഒട്ടേറെ വാഗ്ദാനങ്ങൾ പത്രികയിൽ. സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുതൽ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഡി രാജയും നാളെ കേരളത്തിൽ. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 134-ാം ജന്മദിനമായ ഇന്ന് രാഷ്ട്രം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഇസ്രയേലും ഇറാനും തമ്മിൽ സംഘർഷം രൂക്ഷമായതിൽ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക പ്രകടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഐശ്വര്യത്തിന്റെയും പ്രത്യാശയുടെയും ഓർമ്മകൾ പുതുക്കി ലോകമെങ്ങും മലയാളികൾ വിഷു ആഘോഷിക്കുകയാണ്. വിഷുക്കണി കണ്ടുണർന്നും വിഷുക്കൈനീട്ടം നൽകിയും നാടെങ്ങും ആഘോഷത്തിമർപ്പിലാണ്. ഡെസ്ക് റിപ്പോർട്ട്.
മീനച്ചൂടിന്റെ ദുരിതങ്ങളെ വകഞ്ഞുമാറ്റി രാവും പകലും തുല്യമാകുന്ന മേടപ്പുലരിയിൽ മാറ്റങ്ങളേതുമില്ലാതെ മറ്റൊരു വിഷുദിനത്തെക്കൂടി മലയാളികൾ വരവേറ്റു. വിവിധ ക്ഷേത്രങ്ങൾ വിഷുദിന ദർശനത്തിനുവേണ്ടി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത്. തൂഷനിലയിൽ സദ്യയുണ്ടും പടക്കങ്ങൾ പൊട്ടിച്ചും ബന്ധുഗ്രഹ സന്ദർശനവുമൊക്കെയായി പരസ്പര സാഹോദര്യത്തിന്റെ അടയാളം കൂടിയാവുകയാണ് വിഷു. കാർഷിക സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കൺതുറക്കുന്ന പ്രതീക്ഷയുടെ ദിനമായ വിഷു മലയാളികൾക്ക് പുതുവർഷപ്പിറവിയുടെ ഉത്സവം കൂടിയാണ്. സൂര്യൻ മീനരാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ദിവസം കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്ക് തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു.
ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷു ആശംസ നേർന്നു. വിജയം, സന്തോഷം, മികച്ച ആരോഗ്യം എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെടുന്ന മികച്ച വർഷത്തിനായി പ്രാർത്ഥിക്കുന്നതായും പുതുവർഷത്തിൽ എല്ലാ അഭിലാഷങ്ങളും സഫലമാവട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. വിഷുപുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കായിരുന്നു. പുലർച്ചെ 4-നാണ് വിഷുക്കണി ദർശനം ആരംഭിച്ചത്. പുലർച്ചെ നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിയിച്ച് അയ്യപ്പസ്വാമിയെ ആദ്യം കണി കാണിച്ചു. സന്നിധാനത്തിന് പുറമെ മാളികപ്പുറത്തും പമ്പ ഗണപതി കോവിലിലും വിഷുക്കണി ഒരുക്കിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു മണിക്കൂർ സമയമായിരുന്നു വിഷുക്കണി ദർശനം. പുലർച്ചെ 2:42 മുതൽ 3:42 വരെയായിരുന്നു ദർശനം. ശ്രീകോവിൽ മുന്നിലെ നമസ്കാര മണ്ഡപത്തിലും വിഷുക്കണി വച്ചിരുന്നു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വയനാട്ടിലെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുലർച്ചെ 5-നാരംഭിച്ച കണി ദർശനത്തിന് സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത്. വിഷുക്കണിയോടെ 3 ദിവസം നീണ്ടുനിന്ന ഉത്സവം സമാപിച്ചു. ക്ഷേത്രത്തിനടുത്ത പാറയിൽ പൂർവികർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളിലും ആചാരപരമായ വഴിപാടുകളിലും നിരവധി പേർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബിജെപി പ്രകടന പത്രിക സങ്കൽപ്പ് പത്ര പുറത്തിറക്കി. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രകാശനം. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് പതിപ്പ് നൽകിയാണ് പ്രധാനമന്ത്രി പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നും ലഘുപതി ദീദി പദ്ധതി 3 കോടി സ്ത്രീകൾക്കായി വിപുലീകരിക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്തു. വനിതാ സംവരണം പ്രാബല്യത്തിൽ കൊണ്ടുവരും, മെട്രോ റെയിൽ ശൃംഖല വിപുലമാക്കും, അഴിമതിക്കെതിരെ കൂടുതൽ കർശന നടപടി സ്വീകരിക്കും, അന്താരാഷ്ട്ര തലത്തിൽ രാമായണോത്സവം സംഘടിപ്പിക്കും, കൂടുതൽ വന്ദേഭാരത് ട്രെയിനുകൾ കൊണ്ടുവരും, വടക്ക് തെക്ക് ബുള്ളറ്റ് ട്രെയിൻ റൂട്ടിന്റെ സാധ്യതാ പഠനം നടത്തും, 6G സാങ്കേതികവിദ്യ പ്രഖ്യാപിക്കുമെന്നടക്കം നിരവധി പ്രഖ്യാപനങ്ങൾ പത്രികയിലുണ്ട്. രാജ്യം കാത്തിരുന്ന പ്രകടന പത്രികയാണ് ബിജെപി അവതരിപ്പിച്ചതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ 11 ദിവസം മാത്രം ബാക്കി നിൽക്കെ കൂടുതൽ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനെത്തും. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥനയുമായി മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് രാത്രി കൊച്ചിയിലെത്തും. നാളെ രാവിലെ കാറിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കുന്നംകുളം ചെറുവട്ടാനിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുയോഗത്തിനുശേഷം തിരിച്ച് കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് 12:50 ന്യൂഡൽഹിക്ക് മടങ്ങും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നാളെ തുടങ്ങും. നാളെ വൈകിട്ട് കോഴിക്കോട്ട് യുഡിഎഫ് മഹാറാലിയിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും വയനാട് നിയോജക മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിലും രാഹുൽ ഗാന്ധി സംബന്ധിക്കും. വ്യാഴാഴ്ച രാവിലെ കണ്ണൂരും ഉച്ചകഴിഞ്ഞ് പാലക്കാടും വൈകിട്ട് കോട്ടയത്തും അദ്ദേഹം പ്രചാരണത്തിനെത്തും. ഈ മാസം 22-ന് രാവിലെ തൃശൂരും ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തും വൈകിട്ട് ആലപ്പുഴയിലും റാലികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി CPI ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ നാളെ എത്തും. പേരൂർക്കടയിൽ വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ മാറ്റി നിർത്തുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇത്തരം നിർണായക വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. മഹാരാഷ്ട്രയിലെ ഭണ്ഡാര ഗോണ്ടിയ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വടക്കേയറ്റത്തെ കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി വാശിയേറിയ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
സപ്തഭാഷാ സംഗമഭൂമിയായ കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി വാശിയേറിയ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. സിറ്റിംഗ് MP UDFലെ രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലത്തിലെ എല്ലാ മേഖലയിലും പലവട്ടം പര്യടനം നടത്തിക്കഴിഞ്ഞു. 35 വർഷം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ സർവ്വസന്നാഹവുമായി LDFലെ MV ബാലകൃഷ്ണനും തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാണ്. മഞ്ചീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ NDA സ്ഥാനാർത്ഥി ML അശ്വിനി റോഡ് ഷോ അടക്കം മണ്ഡലത്തിലെ നിരവധി മേഖലകളിൽ പ്രചരണം നടത്തിക്കഴിഞ്ഞു. അതിനിടെ കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ഡ്യൂട്ടി ഉത്തരവ് ലഭിച്ച എല്ലാ ഉദ്യോഗസ്ഥരും പരിശീലനത്തിന് ഹാജരാകണമെന്ന് വരണാധികാരിയായ ജില്ലാ കലക്ടർ K ഇമ്പശേഖർ അറിയിച്ചു. പരിശീലനത്തിന് ഉത്തരവ് ലഭിച്ചവരെ ഇനി ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ലെന്നും കലക്ടർ പറഞ്ഞു.
സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന നടപടി നാളെ ആരംഭിക്കും. അസന്നിഹിത വോട്ടർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇവർക്ക് വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിന് സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 11,000 പേരാണ് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 10,960 പേരാണ് 85 വയസ്സിന് മുകളിലുള്ളവർ, ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗങ്ങളിലുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. ഡ്യൂട്ടി നിർവഹണത്തിനായി ആകെ 149 ടീമുകളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. നാളെ രാവിലെ അതത് നിയമസഭാ മണ്ഡലത്തിലെ വിതരണ കേന്ദ്രത്തിൽ നിന്ന് പോസ്റ്റൽ ബാലറ്റുകൾ വിതരണം ചെയ്യും. തുടർന്ന് ഈ ടീം അർഹരായവരുടെ വീടുകൾ സന്ദർശിച്ച് വോട്ട് ചെയ്യിക്കും. വോട്ട് ചെയ്യിപ്പിച്ചതിനു ശേഷം അന്ന് വൈകിട്ട് തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ ഉപവരണാധികാരിക്ക് കൈമാറുകയും സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്യും.
ഡോക്ടർ BR അംബേദ്കറുടെ 134 ജന്മദിനമായി ഇന്ന് രാഷ്ട്രം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. പാർലമെന്റിലെ അംബേദ്കർ പ്രതിമയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പുഷ്പാർച്ചന നടത്തി. സാമൂഹിക മാറ്റത്തിന്റെ തുടക്കക്കാരനും ബഹുമുഖ വ്യക്തിത്വവുമായ ബാബാ സാഹേബ് അംബേദ്കർ രാജ്യത്തിനും സമൂഹത്തിനും അസാധാരണമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ഇസ്രയേലും ഇറാനും തമ്മിൽ സംഘർഷം രൂക്ഷമായതിൽ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക പ്രകടിപ്പിച്ചു. സ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും മേഖലയിലെ എംബസികൾ ഇന്ത്യൻ സമൂഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും മന്ത്രാലയം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. മേഖലയിൽ സുരക്ഷയും സുസ്ഥിരതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം അടിയന്തരമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അക്രമത്തിൽ നിന്ന് പിന്മാറി നയതന്ത്രത്തിന്റെ പാതയിലേക്ക് മടങ്ങണമെന്നും ഇന്ത്യ ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. സിറിയൻ കോൺസുലേറ്റിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ കപ്പൽ പിടിച്ചെടുത്ത് ഇറാൻ. രണ്ട് മലയാളികൾ ഉൾപ്പെടെ 17 ഇന്ത്യക്കാർ ജീവനക്കാരായ MSC ഏരീസ് എന്ന കപ്പലാണ് ഹെലികോപ്റ്ററിലെത്തിയ ഇറാൻ സേനാംഗങ്ങൾ ഹോർമൂസ് കടലിടുക്കിന് സമീപത്ത് നിന്ന് പിടിച്ചെടുത്തത്. വയനാട് വൈത്തിരിയിൽ കാറും KSRTC സ്കാനിയ ബസും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. മലപ്പുറം കൊണ്ടോട്ടി കുഴിമണ്ണ സ്വദേശി ഉമ്മറിന്റെ ഭാര്യ ആമിന, മക്കളായ ആദിൽ, അബ്ദുള്ള എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ഉമ്മറിനെയും മറ്റ് 2 പേരെയും മേപ്പാടിയിൽ ആശുപത്രിയിലേക്ക് മാറ്റി. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ലക്ഷദ്വീപിലെ അഗത്തിയിലേക്ക് അടുത്തമാസം 1 ഇൻഡിഗോ വിമാന സർവീസ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി. കൊച്ചി വഴിയാണ് യാത്ര. ആദ്യമായാണ് ലക്ഷദ്വീപിലേക്ക് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും സർവീസ് ഉണ്ടാകുമെന്ന് ഇൻഡിഗോ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നോ സൂപ്പർ ജയന്റ്സുമായി ഏറ്റുമുട്ടും. കൊൽക്കത്തയിൽ വൈകിട്ട് 3:30 മത്സരം. ഇന്നലെ ചണ്ഡിഗഡിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ 3 പരാജയപ്പെടുത്തി. ഓസ്ട്രേലിയക്കെതിരായ പുരുഷ ഹോക്കി പരമ്പരയിൽ ഇന്ത്യക്ക് പരാജയം. 5 മത്സരത്തിൽ ഇന്ത്യയെ 2-3 3 പരാജയപ്പെടുത്തിയ ഓസ്ട്രേലിയ പരമ്പര 5-0 സ്വന്തമാക്കി. ദേശീയ യൂത്ത് ബാസ്കറ്റ്ബോളിൽ കേരളത്തിന്റെ വനിതാ ടീം സെമിയിൽ കടന്നു. കൊച്ചി രാജീവ്ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ക്വാർട്ടർ ഫൈനലിൽ 67-54 കേരളം ഗുജറാത്തിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിഷുക്കണി കണ്ടുണർന്നും കൈനീട്ടം നൽകിയും നാടെങ്ങും ആഘോഷത്തിമർപ്പിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബിജെപി പ്രകടന പത്രിക സങ്കല്പ് പത്ര പുറത്തിറക്കി, ഏക സിവിൽ കോഡ് നടപ്പാക്കും, വനിതാ സംവരണം പ്രാബല്യത്തിൽ കൊണ്ടുവരും തുടങ്ങി ഒട്ടേറെ വാഗ്ദാനങ്ങൾ പത്രികയിൽ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുതൽ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഡി രാജയും നാളെ കേരളത്തിൽ. ഡോ ബി ആർ അംബേദ്കറുടെ 134-ാം ജന്മദിനമായി ഇന്ന് രാഷ്ട്രം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഇസ്രയേലും ഇറാനും തമ്മിൽ സംഘർഷം രൂക്ഷമായതിൽ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക പ്രകടിപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.